ഇന്നത്തെ മെസ്സേജ് നമ്മൾ വായിക്കുമ്പോൾ, ഹൂ ഫോർ ഗീവ് ഓൾ യുവർ സിൻസ് ആൻഡ് ഹീൽ ഓൾ യുവർ ഡിസീസസ്. പ്രൈസ് ലോർഡ്. അതിനാധാരമായി നമ്മൾ വായിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 2:3-4 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഈ മൈക്ക് ഒന്ന് പ്രമോട്ട് ഒന്ന് കൊടുത്തേക്കാം മക്കളെ. ഒന്ന് ജോബിയുടെയിലും ഒന്ന് അവിടെ പ്രാർത്ഥിക്കുന്നവരുടെയും കൊടുത്ത്, ഈ മൈക്കല്ല ഇവിടെ വേണ്ട, ഒന്ന് ആൻറ്റിയുടെയിലും കൊടുത്ത്. പ്രൈസ് ലോർഡ്. ഒരിക്കൽ കൂടെ നമ്മൾ വായിക്കാൻ പോകുന്ന ഈ ഭാഗം, ഈ ഭാഗം വായിക്കുമ്പോൾ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകും. ഇപ്പോൾ കൂടുതൽ എക്സ്പ്ലനേഷൻ ആയിട്ട് അത് വേണ്ടല്ലോ. പ്രൈസ് ലോർഡ്. മത്തായിയുടെ മാർക്കോസിൻ്റെ സുവിശേഷം 2:4 1-4 വാക്യങ്ങൾ വീണ്ടും വായിക്കുക. പ്രൈസ് ലോർഡ്.
A few days later, when Jesus again entered Capernaum, the people heard that he had come home. They gathered in such large numbers that there was no room left, not even outside the door, and he preached the word to them. Some men came, bringing to him a paralyzed man carried by 4 of them. Since they could not get him to Jesus because of the crowd, they made an opening in the roof above Jesus by digging through it and then lowered the mat the man was lying on.
Yeah, ഒരു ഭാഗം കൂടി എനിക്ക് വായിക്കണം, നിൽക്കണം അവിടെ. ഇത്രയുള്ളതിൻ്റെ കാരണം, ഈ സംഭവത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട് റൂഫ് പൊളിക്കേണ്ടി വന്നു എന്ന് നിങ്ങൾ ചോദിച്ചാൽ, റൂഫ് പൊളിക്കേണ്ടി വന്നതിനൊരു കാരണമുണ്ട്. യേശു 1:10 ഒരു ലെപ്പറ അല്ലെങ്കിൽ ഒരു കുഷ്ഠരോഗം ബാധിച്ചൊരു മനുഷ്യനെ ഹീൽ ചെയ്തു. അവനോട് പറഞ്ഞു, നോക്കണേ, നീ ഇപ്പം ജീവിക്കുന്നത് യഹൂദ മത അനുഷ്ഠിക്കുന്നവനും യഹൂദ മതത്തിന് കീഴെയുള്ളവനുമാണ്. നീ ഇതുവരെ ഈ പുതിയ നിയമത്തിൻ്റെ സഭയുടെ അംഗമല്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നീ എന്ത് ചെയ്യണമെന്നറിയാമോ? നിനക്ക് ഹീലായതുകൊണ്ട് നീ യെരുശലേമിൽ പോയി പുരോഹിതന്മാരെ കാണിച്ചു കൊടുക്കണം. ഏയ്, ഞാൻ ഹീലായി. ഞങ്ങളിപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്ന് അതിൻ്റെ അകത്ത് നിന്നൊരു ഭാഗം എടുത്ത് ഇന്ന് പകൽക്കാലം പെട്ടെന്ന് സംസാരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം. അവിടെ ചെല്ലുമ്പോൾ ആ സംഗീത പുസ്തകത്തിൽ പറയുന്നുണ്ട്, അത് വലിയൊരു പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയറൊക്കെ നീ അതിൽ കൂടെ പോകണം. 2 ബേഡ് വേണം, ഒരു ആട്ടിൻകുട്ടി വേണം. ദേർസ് എ ലോട്ട് ഓഫ് പ്രൊസീജിയർ വേണം. സൗഖ്യം ദൈവം തന്നാലും ന്യായപ്രമാണ പ്രകാരം നിനക്കൊരു അക്സെപ്റ്റൻസ് വേണമെങ്കിൽ നീ ഇതെല്ലാം ചെയ്യണം. ഇല്ലെങ്കിൽ നിന്നെ അവർ കല്ലെറിയും. എന്നോടും അവർ പ്രയാസപ്പെടും. ഞാനൊരു കുഷ്ഠരോഗിയെത്തൊട്ട് ഞാനും അൺക്ലീൻ ആണെന്ന് പറയും. അതുകൊണ്ട് നീ ഈ വസ്തുത ആരോടും പറയരുത് എന്ന് പറഞ്ഞു. ഇപ്പം ചില കാര്യങ്ങളൊക്കെ ദൈവം നമ്മോട് പറഞ്ഞാൽ, നമ്മുടെ നമ്മൾ ചാടിക്കേറി ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ സുവിശേഷത്തിനും ദൈവത്തിനും പ്രവർത്തിക്കാൻ കഴിയാതെ വരും. മറ്റു കാര്യങ്ങളല്ല, ദൈവാലോചനയില്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം തടസ്സമുണ്ടാവും. അത് നന്നായി പഠിക്കണമെങ്കിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ പല കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യമാണ്, നമുക്ക് 1:40 40-45 ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത്. ആ
A man with leprosy came to him and begged him on his knees, If you are willing, you can make me clean. Jesus was indignant. He reached out his hand and touched the man. I am willing, he said, be clean. Immediately the leprosy left him and he was cleaned. Jesus sent him away at once with a strong warning. See that you don't tell this to anyone, but go show yourself to the priest and offer the sacrifices that Moses commanded for your cleansing as a testimony to them. Instead, he went out and began to talk freely, spreading the news. As a result, Jesus could no longer enter a town openly, but stayed outside in lonely places. Yet the people still came to him from everywhere.
Yeah, ഇവിടെ വേദപുസ്തകം പഠിക്കുമ്പോൾ, ഈ വേദപുസ്തകം നമുക്കറിയാം, 1-ാം നൂറ്റാണ്ടിൽ വേദപുസ്തകം, പുതിയ നിയമം ഇല്ലായിരുന്നു. അവരെങ്ങനെ ആ പുതിയ നിയമത്തിന് പകരമായി ന്യായപ്രമാണം, മോശയുടെ പുസ്തകം മുതൽ മലാക്കി വരെയുള്ള മോശയുടെ പുസ്തകം, പ്രവാചന പുസ്തകം, സങ്കീർത്തനങ്ങളിൽ യേശു പോലും അതാണ് ആ മെത്തേഡാണ് കാണിച്ചു കൊടുത്തത്. അങ്ങനെയാണ് എമ്മൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് പറഞ്ഞത്. അതുതന്നെയാണ് ഫിലിപ്പോസ് ഷണ്ണനോട് പറയുന്നത്. എന്നാൽ നമുക്കറിയാം, 95 AD വെളിപ്പാട് എഴുതിയതോടുകൂടി സകല പുസ്തകങ്ങൾക്കും ക്രമീകരണം ദൈവം ചെയ്തു തന്നു. അതിനു മുമ്പ് നമുക്കറിയാം, ഈ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഈ പുസ്തകങ്ങളെല്ലാം തന്നെ വാക്യങ്ങളും അധ്യായങ്ങളും തിരിച്ചിട്ടില്ലായിരുന്നു. ആദ്യം വാക്യങ്ങളും അധ്യായവും തിരിച്ചത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഇൻ ദ 12th സെഞ്ചുറിയിൽ സ്റ്റീവൻ ലാങ്ടൺ എന്ന് പറയുന്ന ഒരു 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 കാൻറ്റിബറി ബിഷപ്പാണ് ഇതിനാദ്യം ഈ അധ്യായങ്ങളും ഈ വാക്യങ്ങളുമായി തിരിച്ചത്. വിക്ലിഫ് എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ വിക്ലിഫ് ബൈബിളാണ് ഇംഗ്ലീഷിലെ 13th സെഞ്ചുറിയിൽ വിക്ലിഫ് ആദ്യത്തെ ഇംഗ്ലീഷ് പതിപ്പ് ഇറങ്ങിയപ്പോൾ നമുക്കിടെ ഇന്ന് ഈ കയ്യിലിരിക്കുന്നത് പോലെയുള്ള ആദ്യത്തെ ഇംഗ്ലീഷ് 13th നൂറ്റാണ്ടില്. അപ്പോൾ ഇതെല്ലാം അതിനു മുമ്പ് ബുക്കുകളായിട്ടാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഈ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ പഴയ നിയമത്തിൻ്റെ ആ രീതി വെച്ചൊന്ന് പഠിച്ചാൽ, അല്ലെങ്കിൽ ആദ്യ നൂറ്റാണ്ടിൻ്റെ ആ ചരിത്രം വെച്ച് പഠിച്ചാൽ, ഒന്നാം അധ്യായം കഴിഞ്ഞ് രണ്ടാം അധ്യായം ഒന്നില്ല. അപ്പോൾ ഒന്നാം അധ്യായത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് രണ്ടാം അധ്യായം വരുന്നത്. അത് പറയാൻ ഇത്രയും പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഈ ലെപ്പറായിട്ടുള്ള മനുഷ്യൻ ആവശ്യമില്ലാത്ത പ്രൊപ്പഗണ്ട ചെയ്തതുകൊണ്ട് യേശുവിന് പബ്ലിക് മിനിസ്റ്റർ ചെയ്യുവാൻ കഴിയാതെ വന്നു. യേശു ലോൺലിയായുള്ള പ്ലേസിൽ പോയി. ഇപ്പോൾ യേശു വന്നൊരു വീട്ടിൽ കപ്പറോണം അല്ലെങ്കിൽ കപ്പർനഹൂമിൽ വന്നിരിക്കുക. അവിടെ പാത്തിരിക്കുന്നത് കൊണ്ടാണ് ഈ മനുഷ്യനെ റൂമിൻ്റെ അകത്ത് കൊണ്ട് ഇറക്കേണ്ടി വന്നത്. ഇല്ലായിരുന്ന യേശുവിന് പബ്ലിക്കിൽ മിനിസ്റ്റർ ചെയ്യാമായിരുന്നു. പലപ്പോഴും നാം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ളവരാണ്. എന്നാൽ യേശു പറയാത്ത കാര്യം നീ ചെയ്യരുത്, യേശു പറയുന്നത് പോലെ ചെയ്യണം. ഇല്ല എങ്കിൽ എന്താണെന്നറിയാമോ, നിന്നെക്കൊണ്ടും എന്നെക്കൊണ്ടും ദൈവനാമത്തിന് ഹാലലുയ അപമാനവും ശുശ്രൂഷയ്ക്ക് ഹാലലുയ ഒരു പറയുന്ന ഒരു വിടുതലും ഒരു മുന്നേറ്റവും ഉണ്ടാകാതെ പോകുന്നു. പലപ്പോഴും എല്ലാവരും വിചാരിക്കും ഞാൻ സുവിശേഷത്തിന് വേണ്ടി ചിലവൊക്കെ ചെയ്യാൻ താല്പര്യപ്പെട്ടിട്ട് എന്താ ദൈവം എന്നെ അതിന് ഉപയോഗിക്കാത്തത്. ആദ്യം എന്ത് ചെയ്യണമെന്നറിയാമോ, ഐ നോ ദാറ്റ് വൺ യങ്സ്റ്റേഴ്സ് ദേ ഹാവ് ദ ഗുഡ് ഹാർട്ട് ദേ വോണ്ട് ടു ഡു സംതിങ് ഫോർ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ടാരി ആൻഡ് വെയ്റ്റ് ആൻഡ് ആസ്ക് ലോർഡ് ജീസസ്, ലോർഡ് എങ്ങനെയാണ് ഞാൻ മുമ്പോട്ട് പോകേണ്ടത്. ഇവിടെ ലെപ്പറിനോട് പറയാ, നീ പ്രസംഗിക്കാൻ പോകണ്ട, നീ ഒന്നും പോകണ്ട, അവർ നിന്നെ അംഗീകരിക്കില്ല, കാരണം യു ആർ അൺക്ലീൻ മാൻ. മാത്രമല്ല പുരോഹിതന്മാർക്ക് കിട്ടേണ്ട കാശുകൾ കിട്ടണം, അവർക്ക് യാഗം കഴിച്ചാലും ആലയത്തിൽ വന്നാലേ കിട്ടാനൊക്കെ ഉള്ളൂ. നീ അവർക്ക് കൊടുത്ത് വാ. രണ്ടാമത് യേശു എന്ത് ചെയ്തെന്നറിയാമോ, ഒരു അൺക്ലീനായ ഒരു വ്യക്തിയെ തൊട്ടതുകൊണ്ട് യേശു അൺക്ലീൻ ആണെന്ന് അവർ പറഞ്ഞു നടക്കുക. അതുകൊണ്ട് യേശുവിൻ്റെ മിനിസ്ട്രിക്ക് എന്താണെന്നറിയാമോ, തടസ്സം വന്നു. യേശു ഇപ്പോൾ ഒരു വീട്ടിലായി. പ്രൈസ് ലോർഡ്. യേശുവിനെ വീട്ടിൽ ഒതുക്കിയതും യേശുവിൻ്റെ മിനിസ്ട്രിയെ തടഞ്ഞതും ഈ ലെപ്പറാണ്. പ്രൈസ് ലോർഡ്. പലപ്പോഴും ദൈവം നമുക്ക് സഹലല് സൗഖ്യം തന്നിട്ട്, ദൈവം നമുക്ക് അനുഗ്രഹം തന്നിട്ട്, ദൈവം നമുക്ക് വിടുതൽ തന്നിട്ട്, ദൈവനാമ മഹത്വത്തിനായി തീരാതെ വണ്ണം മറ്റുള്ളവരുടെ ദുഃഖത്തിന് കാരണമായി തീരരുത്. പ്രൈസ് ലോർഡ്. ഞാൻ പറയട്ടെ, പല പ്രാവശ്യം ഈ ഉദാഹരണം പറഞ്ഞതാ. ഇത് തന്നെ പറയുന്നത് വേറെ ഉദാഹരണം ഇല്ലാഞ്ഞിട്ടുമല്ല. ചിലർക്കൊക്കെ ഒരു നല്ല ജോലി കിട്ടിയെന്നിരിക്കട്ടെ. ഇവിടെ വന്ന് അങ്ങനെ ഒരു സംഭവം നടന്ന് ഞാൻ പറയാം. ഒരാൾക്ക് ഇവിടെ നല്ലൊരു ജോലി കിട്ടിയെന്നിരിക്കട്ടെ. ഒരു $500,000 കിട്ടുന്ന ജോലി. അവർ വന്നിട്ട് പറയാം, ഓ കാക്ക കുഞ്ഞുങ്ങൾ ഇരയിട്ടാതെ വിശന്നിരിക്കും, യഹോവ അന്വേഷിക്കുന്നവർക്കും ഒരു മുടക്കവും ഇല്ല, ഞാനാണെങ്കിൽ തേണ്ട, എനിക്ക് ദൈവം ഒരു വലിയ ജോലി തന്നിരിക്കുന്നു. പക്ഷേ ഓരോരുത്തർ 10 രൂപയുടെ ജോലിക്ക് നടക്കുമ്പോൾ എനിക്ക് ദൈവം വലിയൊരു ജോലി തന്നു എന്ന് നമ്മൾ പറയുമ്പോൾ, ആ സഭയിലോ കൂട്ടത്തിലോ ഒരു ചെറിയ മീനിയൽ ജോലിക്ക് പോലും വകയില്ലാത്തൊരു ഒരു മനുഷ്യരോ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ ഹർട്ട് ചെയ്യാൻ തുടങ്ങും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒരു ദിവസം എനിക്കറിയാവുന്ന ഒരു അങ്കിള് എപ്പോഴും എല്ലാ മാസവും നാട്ടിലേക്ക് പോകുമ്പോൾ താനിങ്ങനെ പറയും, നാട്ടിലേക്ക് പോവുക, പ്രാർത്ഥിക്കണം. ചില നാളുകൾ താൻ പ്രാർത്ഥിക്കായിരുന്നു. ഞാൻ ചോദിച്ചു, തോമസ് വിട്ടിച്ചാ എന്താ പ്രാർത്ഥിക്കാത്തത്, ഇപ്പം നാട്ടിലേക്ക് പോയാ. എന്നോട് പറഞ്ഞു, മക്കളെ ഞാനൊരു ദിവസം ഈ സാക്ഷ്യം പറഞ്ഞ് വെളിയിറങ്ങിയപ്പോൾ നമ്മുടെ ഇന്നാരെ അറിയാമോ, ജോയിക്കുട്ടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ആ തോമസ് കുട്ടി എല്ലാ വർഷവും ഇങ്ങനെ കോട്ടയത്ത് പോകുന്ന പോലാണ് പോകുന്നത്, ഞാൻ എൻ്റെ അപ്പനെ കണ്ടിട്ട് 4 വർഷമായെന്ന് പറഞ്ഞു. അതെൻ്റെ ജീവിതത്തിൽ വലിയ പ്രയാസമായി. എനിക്ക് എല്ലാ വർഷവും നാട്ടിലേക്ക് പോകാൻ ദൈവം എനിക്ക് തന്ന ഈ അനുഗ്രഹം എൻ്റെ ഒരു സഹോദരനെ അതൊരു വിഷമത്തിന് കാരണമായി തീർന്നു. പ്രൈസ് ദ ലോർഡ്. നോക്കിക്കോണേ. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലല്ല ജനം ഏറ്റെടുക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്ന പോലല്ല ദൈവം നമ്മെക്കൊണ്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ നോക്കിക്കോണേ, ഒരു ലെപ്പറ് കാരണം നിമിത്തം ഒരു കൂര പൊളിക്കേണ്ടി വന്നു. പ്രൈസ് ദ ലോർഡ്. നോക്കിക്കോണേ, ഇവർക്ക് നല്ലൊരു ആഗ്രഹത്തോടെ ഒരു പാരലൈസ്ഡ് ആയിട്ടൊരു മനുഷ്യനെ കൊണ്ടുവന്നേക്കുക. 4 പേര് എനിവേ, ഇവർ 4 പേരും കൂടെ ഒരുപോലെ നിന്നുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു അസംബ്ലി സഭ കൂടുകാരൻ, ഒരു ചർച്ച കൂടുകാരൻ, ഒരു സിലോം ബന്ധുക്കോസുകാരൻ ഇവിടെ കൂടെ ആയിരുന്നേൽ ഇവനെ വഴി റോഡിലിട്ടേനെ, 4 പേരും 4 അടുത്തോട്ട് വലിച്ചേനെ. ഇവർ ഒരു കമ്മിറ്റിക്കാരായിരുന്നെങ്കിൽ പോലും ഇവരെ എന്ത് ചെയ്യുന്നറിയാമോ, ഒരു യുനാനിമസ് ആയിട്ട് അവരെ പാസ്സായില്ലായിരുന്നു ഈ മനുഷ്യൻ്റെ ഗതികേടായിരുന്നു. ഇനി ഇവർ 4 പേര് ഉറ്റ ചങ്ങാതിമാരെ ഒരേ ആശയത്തിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, വല്ല വിടുതൽ നടക്കണമെങ്കിൽ ഒന്നിച്ച് നടന്നാലേ നടക്കുകയുള്ളൂ. നമ്മുടെ സഭകളിൽ എന്താ വിടുതൽ നടക്കാത്ത തന്നെ? എല്ലാവരും കൂടെ ഒന്നിച്ച് വരിക എന്ന് പറയുന്ന വിലകാലത്ത് എന്താണെന്ന് പറയുക, വല്ല പ്രശ്നങ്ങൾ സഭയിലുണ്ടാകണം, എന്നാൽ മാത്രം എല്ലാവരും കൂടെ ഒന്നിച്ച് വരും. ഞാൻ പറയുന്ന പ്രശ്നം ഉണ്ടായില്ലെങ്കിലും ഇല്ലെങ്കിലും എപ്പോഴും നമ്മൾ ഒന്നിച്ചൊന്ന് വരാമോ, ദൈവം അൻ്റെ ഹാലലിയ വിടുതലും പ്രവൃത്തിയും അയക്കും. പ്രൈസ് ലോർഡ്. ഇനി നമുക്ക് നോക്കാം, യേശു നോക്കുമ്പോൾ അവരുടെ വിശ്വാസത്തെ കണ്ട് യേശു ഇവന് സൗഖ്യം കൊടുക്കുന്നു. യേശു എന്താ സൗഖ്യം കൊടുത്തത്? എന്തവാ, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ പാപങ്ങൾ ചില സമയത്ത് നമ്മുടെ രോഗത്തിൽ, നമ്മുടെ രോഗം എന്താണെന്ന് നന്നായി അറിയാവുന്ന ഒരാൾ ദൈവമാണ്. ചിലപ്പോൾ രോഗമൊന്നുമില്ല, നിങ്ങൾ കേട്ടിട്ടില്ലേ, ഡോക്ടർമാരെല്ലാം നോക്കിയിട്ട് രോഗമൊന്നുമില്ല, പക്ഷേ ആളെന്താ പറയുന്നേ, രോഗിയാണ്. അപ്പം ദൈവം ഈ മനുഷ്യനെ നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സോൾ റിലത്തിൽ, ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പാപങ്ങൾക്ക് മോചനം കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ രോഗത്തിനും, ചില സമയത്ത് നമ്മുടെ കുറവുകൾ ഏറ്റു പറയുമ്പോൾ രോഗത്തിൻ്റെ, നമ്മുടെ ശരീരത്തിൻ്റെ വിടുതലും നടക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. യേശു എന്താണ് ചെയ്തതെന്ന് അറിയാമോ? 103 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് പോലെ അവൻ നിന്റെ അകർത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ ഒരു രോഗമല്ല സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. പ്രൈസ് ലോർഡ്. അതാണ് ദൈവം ചെയ്യുന്നത്. പ്രൈസ് ലോർഡ്. വീണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ ട്രാജിക് ദാറ്റ് ദ സിക്നസ് കില്ല് ദ ബോഡി. രോഗം എന്ത് ചെയ്യും? ശരീരത്തെ. എന്നാൽ നോക്കിക്കേ, ബട്ട് ഇറ്റ് ഈസ് ഈവൻ മോർ ട്രാജിക് ദാൻ സിൻ കണ്ടംസ് ദ സോൾ ടു ഹെൽ. നമ്മുടെ രോഗസൗഖ്യം പ്രാപിച്ചത് കൊണ്ട് നമ്മൾ നരകത്തിൽ പോകാതിരിക്കുകയില്ല. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ പാപങ്ങളും അതിക്രമങ്ങളും ഉണ്ടെങ്കിൽ അതിനൂടെ ഒരു മാപ്പ് ദൈവം തരണം. ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചപ്പം പറഞ്ഞു, കർത്താവ് എൻ്റെ ചിന്തയിൽ, നിരൂപണത്തിൽ, വിചാര വികാരങ്ങളിൽ വന്ന എല്ലാ പാപങ്ങൾക്കും ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഈ മെസ്സേജ് എടുക്കുന്നത്. പലപ്പോഴും നമ്മൾ നോക്കുന്ന ശരീരത്തിൻ്റെ വിടുതലിന് വേണ്ടിയും സാമ്പത്തികമാകുന്ന ഉന്നമനത്തിന് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുമ്പം അതിനെക്കാട്ടിലും വലിയ കാര്യം എന്നറിയാമോ, നമ്മുടെ മനസ്സ് സന്തോഷമല്ലെങ്കിൽ നമുക്ക് പല കാര്യത്തിലും വിടുതലുണ്ടാകുകയില്ല. എന്താണെന്നറിയാമോ, ശരീരത്തിന് മാത്രമല്ല നമ്മുടെ ആത്മാവിനും നാശമുണ്ടാകും. പ്രൈസലോ. ഈ ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ, ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നെന്നിരിക്കട്ടെ, അങ്ങനൊന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ. നിങ്ങൾ ഞാൻ എന്നെ തന്നെ പറയുമ്പോൾ, ഞാനിങ്ങനെ വരുവാ, എനിക്ക് കുടുംബമുണ്ട്, നിങ്ങൾക്കറിയാം, 3 കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ വീട്ടിൽ വഴക്കുണ്ടാക്കി, ഏതോ ഒരു കാര്യം പറഞ്ഞതാ, ഒരു ചെറിയ വിഷയത്തിന് ഉറക്ക ശബ്ദം ഉണ്ടാക്കി. അതുകൊണ്ട് എല്ലാവരും, അപ്പനല്ലേ, എല്ലാവരും മിണ്ടാതിരുന്നു. തിരിച്ചിങ്ങോട്ട് വരുവാ, ആർക്കും മിണ്ടാട്ടമില്ല, എല്ലാവരും സ്വർഗത്തിൽ അരമണിക്കൂർ സൈലൻ്റായാലും ഒരേ കാറെ വരിക. ഞാനിവിടെ വന്ന് അനങ്ങാതിരിക്കുക. നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ വെള്ളവെടുപ്പ് ഇട്ടിട്ടുണ്ട്. ഒരു പാസ്സാകുമ്പോൾ വെള്ളവെടുപ്പാണല്ലോ, ഒരു കറുത്ത പാൻറ്റും വേണം, അതൊരു യൂണിഫോം, അതിനൊന്നും മാറ്റി പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഓക്കെ, അങ്ങനെയാണ്. പുറമേ നോക്കുമ്പോൾ സുഖമാണെങ്കിലും അകമേ നോക്കുമ്പോൾ എന്നോട്, എൻ്റെ ആത്മാവ് എന്നോട് പറയുകയാണ്, സ്പിരിറ്റ് പറയുക, ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് പറയുക, നീ ചെയ്ത് തെറ്റായി പോയി, ഇതിൻ്റെ കാര്യം വല്ലതുകൊണ്ടോ, ഒരു ചെറിയ കാര്യമല്ല, ഇത്ര ഉറക്കം സംസാരിക്കണോ, ഇച്ചിരി മയത്തിൽ സംസാരിക്കണ്ടേ, അപ്പനല്ലേ, മാതൃ കാണിക്കണ്ടേ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളാരും കേൾക്കുന്നുണ്ടോ ഇത്? പക്ഷെ എവിടെ എൻ്റെ പ്രോബ്ലം എന്നാണെന്നറിയാം, എൻ്റെ ആരാധന മുഴുവൻ പോയി, എൻ്റെ സന്തോഷം മുഴുവൻ പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. പലപ്പോഴും പാപം, ദാവീദ് പറയണ്ട, പാപം, അകർത്യം, നമ്മൾ ചിലപ്പോൾ ചിന്തയിൽ, നിരൂപണത്തിൽ വന്നതൊക്കെ നമ്മെ കാർന്ന് തിന്നുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ദൈവം സൗഖ്യം തരുമ്പോൾ അവൻ നമ്മുടെ അകർത്യമൊക്കെയും മോചിച്ച് സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നൊരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, വീണ്ടും ഒന്നുകൂടെ പറയാം, 3 കുഞ്ഞുങ്ങളുണ്ട്, ഭാര്യയുണ്ട്, ഞാനുണ്ട്. അപ്പം മൂന്നായിട്ട്, 3 കമ്പാർട്ട്മെൻറ്റ് ഇവരെ നമുക്ക് നിർത്താം. നമ്മുടെ ശരീരം അതുപോലെ 3 നമ്മുടെ മനസ്സ് സന്തോഷമല്ലെങ്കിൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഉണ്ടാകുകയില്ല. പക്ഷേ ആരെങ്കിലും മനസ്സ് റീഡ് ചെയ്യാൻ ഒക്കുമോ? ദൈവത്തിനെ അറിയുള്ളൂ. കണ്ടു കഴിയുമ്പോൾ എല്ലാവരും സുന്ദരന്മാരും സുന്ദരക്കുട്ടന്മാരുമാണ്, പക്ഷെ മനസ്സിനിങ്ങനെ നീറുക, കയ്പ്, പക, വിദ്വേഷം, ആവശ്യമില്ലാത്ത കഴിഞ്ഞ കാലങ്ങളിലെ വേദനകൾ. പ്രിയമുള്ളവർ, ഇപ്പോൾ എന്നെപ്പറ്റി നിങ്ങൾ എന്തോ കയ്പ് ആരിച്ചാലും ഞാനിങ്ങനെ പാടി ആടി അങ്ങ് പോവും. പക്ഷേ ഡാമേജ് ആർക്കാണെന്നറിയാമോ? ചിന്തിക്കുന്നവർക്ക്. എപ്പോഴും ചിന്തിച്ചോണം. ഞാൻ നിങ്ങളെപ്പറ്റി ഇങ്ങനെ പല ചിന്തിച്ചുകൊണ്ട് അങ്ങ് പോകാന്നിരിക്കട്ടെ, ഇവിടെയുള്ള ദൈവമക്കളെയൊക്കെ എനിക്കിങ്ങ് ഇഷ്ടപ്പെടാതെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ സന്തോഷിച്ച് പാടി അങ്ങ് പോയി, എൻ്റെ മനസ്സും എൻ്റെ ജീവിതത്തിലാണ് അത് പ്രയാസമുണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർത്താവ് തൊടേണ്ടത് തൊടും. അത് നമ്മുടെ അകൃത്യം, നമ്മുടെ ഹൃദയ വിചാരങ്ങൾ, നിരൂപണങ്ങളിലെ പാപങ്ങളും ശാപങ്ങൾക്കും ഒക്കെ മോചനമുണ്ടെങ്കിൽ നമുക്ക് എന്നാണെന്നറിയാമോ? പൂർണ്ണമായൊരു വിടുതലുണ്ട്. അതുകൊണ്ട് ദാവീദ് മനസ്സിനോട് പറയുക, എൻ മനമേ, നീ യഹോവയെ വാഴ്ത്ത്. എന്നറിയോ, നിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തിൻ്റെ പരിപാടി അതെല്ലാം ദൈവം ക്ഷമിച്ചിരിക്കുന്നു. അവൻ നമുക്ക് മോചനം നൽകി. ശരീരത്തോട് പറയുക, ശരീരമേ നീ ശ്രുതിക്ക, നിന്റെ രോഗത്തിന് അവൻ സൗഖ്യം തന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, രണ്ട് കാര്യം നമ്മൾ പറയണം. അകത്ത് നമ്മുടെ ആത്മാവിനോട് വിളിച്ചു പറയണം, നീ യഹോവയെ സ്തുതിക്കണം. എന്താണെന്ന് അറിയാമോ? നീ നരകത്തിലേക്ക് പോകേണ്ടിയവനല്ല, സ്വർഗത്തിലേക്ക് പോകേണ്ടതാണ്. നരകതുല്യമായ ഹല്ലേലൂയ അവസ്ഥ നിനക്ക് ലഭിക്കുവാൻ തക്കുന്ന യോഗ്യനായ നിന്നെ ദൈവം പാപം ക്ഷമിച്ചത് കൊണ്ട് നീ ഹല്ലേലൂയ ഉയർത്തിപ്പറയണം. എൻ മനമേ യഹോവേ വാഴ്ത്തുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള പാട്ടൊക്കെ കേൾക്കുമ്പോൾ അറിയാം, അങ്ങനെയുള്ള ആരാധന നടക്കുമ്പോൾ അറിയാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ശരീരം കൊണ്ട് വേണമെങ്കിൽ വാ കൊണ്ട് നമുക്ക് പാടരുത്. പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കാം, നല്ല ഡേ ആയിരുന്നു, ആഫ്റ്റർനൂൺ കഴിഞ്ഞ് ബാർബക്യൂ ഉണ്ടാക്കാൻ പോകണം എന്ന് ഞാൻ നിങ്ങളെല്ലാം അറിയുമോ? പ്രൈസിലോ ഹല്ലേലൂയ. എന്നാൽ ദാവീദ് പറയുന്നത് എന്നാണെന്നറിയാം, കൈകൊട്ടി പാടാം എല്ലാവരും. ഞങ്ങൾ പാസന്മാരെ കൈകൊട്ടി പാടിക്ക്, കൈ പൊക്കിയെന്ന്, കൈന്ന് താത്തിട്ട് സ്തോത്രം ചെയ്ത് ഇതൊക്കെ പറയും. എന്നാൽ ഇതൊക്കെ ഞങ്ങൾ പറയുന്നത് എന്താണെന്നറിയാമോ? ഒരു രീതിയാണ്, ചില രീതിയിലെ മീറ്റിംഗ് നടത്താനൊക്കെ ഉള്ളു, അതൊക്കെ ഞങ്ങൾ പറയും. ഈ നാട്ടിൽ ഇവിടെ ആണെങ്കിൽ വളരെ ഓർഗനൈസ്ഡ്, എനിക്കറിയാം സമയമുണ്ട് കാര്യമുണ്ട്, പെട്ടെന്നൊക്കെ നിർത്തും. ഇത് നാട്ടിലൊക്കെ രീതിയുണ്ട്. പണ്ടൊരു അച്ഛാനിങ്ങനെ പെട്ടെന്ന് സ്വത്രാഴ്ച എടുക്കുക ഒരു പാട്ട്, അവിടെ പാട്ട് പാടുക, അത് സ്വത്രാഴ്ച എടുത്തു കഴിഞ്ഞാൽ വല്ല നഷ്ടമുണ്ടോ? അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പാട്ട് പാടുമ്പോൾ സ്വത്രാഴ്ച എടുക്കാമെന്ന്. പിന്നെ ഒരാളോട് പറഞ്ഞപ്പം പറഞ്ഞ് ഇടുന്ന നാണയത്തിൻ്റെ കിളിക്കാൻ കേൾക്കാതിരിക്കാൻ പാട്ട് പാടുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അതിന് ആശയമുണ്ടെന്ന്. ആ പാട്ട് പാടി സ്വത്രാഴ്ച, ഒരു അച്ഛൻ പെട്ടെന്ന് പാടി, സങ്കേതമേ നിൻ്റെ അടിമ ഞാൻ എന്ന രീതി പുള്ളി ചാടിയെടുത്തതാ. എന്തുവാ എന്ന രീതി? നമുക്ക് ചില രീതികളുണ്ട്. രാവിലെ വന്നു, കൈ അടിച്ചു, എണ്ണീറ്റ് ഇരുന്നു, സങ്കീർത്തനം വായിച്ചു, ഇരുന്നു, പോയി. ആ രീതിയൊക്കെ ഇത് മാറ്റണം. നമ്മൾ അകത്തോട്ടൊന്ന് വിളിച്ചു പറയണം, എൻ മനമേ അടുത്ത ആഴ്ച നടക്കേണ്ട മുഴുവൻ സംഘർഷം നടത്തുക. ജോലി പോകുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഗ്രോസറി എന്താ മേടിക്കേണ്ടത്? എവിടെ നമുക്ക് ലാഭത്തിന് കിട്ടും? എന്തെല്ലാം ചിന്തയും ചിന്താഭാരവുമായിട്ട് വന്നിരിക്കാതെ ഇന്ന് പകൽക്കാലം പറയണം. പ്രൈസിലോട് എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എന്തിനാ? അവൻ നിനക്ക് മനസ്സിനോട് പറ, അവൻ നിനക്ക് ഉപകാരം. എന്നെ ഉപകാരമാണ് ചെയ്തത്? അവൻ നമ്മുടെ അകൃത്യമൊക്കെയും, ആ മനസ്സേ നീ ശാന്തമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ നിന്റെ അകൃത്യമെല്ലാം മോചിച്ചു. പ്രൈസ് ദി ലോർഡ്. നിന്റെ സകല രോഗങ്ങൾക്കും സൗഖ്യം തന്നിരിക്കുക. ആമീൻ, ഹല്ലേലൂയ. ഇത് തരാൻ ഉലകത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, യേശു മാത്രമേ ഉള്ളൂ. നിങ്ങൾ നല്ലൊരു ഡോക്ടർ, എനിക്കറിയാം നിങ്ങൾക്ക് ഡോക്ടറേറ്റ് ഒക്കെ ഉള്ളവരായി ഇവിടെ ഇരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും വന്ന് പറയാം, മനസ്സിനൊരു സുഖവുമില്ല, എനിക്കൊരു മരുന്ന് തരണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊടുക്കുന്ന മരുന്ന് എനിക്കറിയാം. നിങ്ങളൊരു ഡോക്ടർ അടുക്കലോട്ട് പോവും, ആ മനഃശാസ്ത്രജ്ഞൻ്റെ അടുക്കലോട്ടോ മറ്റിടത്തിലോട്ടോ പോവും. നിങ്ങൾ തരാൻ പോകുന്ന മരുന്ന് വേറെയാ. എന്നാൽ ദൈവം തരുന്ന അതല്ല. ദൈവം ഹല്ലേലൂയ ഹീൽ ചെയ്യുവാൻ കഴിയുണ്ട്. ഹൃദയത്തെ സന്തോഷിപ്പാൻ, ഹല്ലേലൂയ മനസ്സിന് സമാധാനം നൽകുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ശരീരവും നമ്മുടെ കുടുംബവും ഒക്കെ ഒരുപോലെ. ഇപ്പം എനിക്ക് ഭാര്യ മക്കളുണ്ട്. ഭാര്യയുടെ സന്തോഷവും എൻ്റെ സന്തോഷം, എൻ്റെ സന്തോഷം അവരുടെ സന്തോഷം, മക്കളുടെ സന്തോഷവും മക്കൾ. ഈ പിള്ളേരാരെങ്കിലും ഒരാൾ അങ്ങ് എന്നോട് അങ്ങ് പ്രയാസപ്പെട്ടെന്നിരിക്കട്ടെ, ഞാൻ പറയാം അനുസരിക്കുന്നില്ല. ഞങ്ങൾ വരുമ്പോൾ ഫാസ്റ്റ് തന്നെ ഉണ്ട്, ആൻറ്റി എന്നാ പറയുന്നത്? സന്തോഷം. എന്തോ സന്തോഷമെന്ന് കള്ളവല്ലേ പറയുന്നത്? മനസ്സിലെന്താ? ചെറുക്കൻ ഈ ആഴ്ച ഒന്ന് അടഞ്ഞു പറഞ്ഞ ഒരു കാര്യമുള്ളൂ, ഇച്ചിരി മുടി നീണ്ട് വളർന്ന് ഞാൻ വെട്ടിക്കാൻ പറഞ്ഞു, ആ വെട്ടിക്കയില്ലെന്ന് പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ എന്തായി? ഒരു ചെറിയ പ്രയാസം. അങ്ങനെയൊന്നും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ലേ, സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ആര് വന്നു? ആഭ്യന്തരമന്ത്രി കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. ലോക്കൽ പോലീസ് വന്നു, അമ്മ വരും അല്ലെ, അപ്പം വരും. അന്ന് ശാന്തമാക്കി കാര്യമായി. എന്താ എന്തിലും മനസ്സിൽ അറിയാൻ വയ്യാത്തൊരു നീറ്റല്ലേ? എങ്കിലും ഇപ്പോൾ അവൻ അനുസരിക്കുന്നില്ലല്ലോ, ഇപ്പോഴും അവൻ്റെ പോക്കിങ്ങനാണല്ലോ. ഇവിടെ വന്നിരുന്ന് ഞാൻ ഇവിടെ വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ പ്രസംഗിച്ചാലും നിങ്ങൾ ദൈവസന്നി വന്നിരുന്നാലും നിങ്ങളൊന്നും പ്രാപിക്കാൻ പോകുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ പണ്ട് പറഞ്ഞ കഥയിലെ കാര്യം പോലെ പിള്ളേരൊക്കെ പറഞ്ഞ് പല കഥകളും ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, റാഡി മാറണമെന്ന്. എന്നാലും എൻ്റെ പല കഥയുണ്ട്, ഞാൻ പല്ലപ്പല്ല മാറ്റാം. ഒരു കാര്യം കൂടെ, നമ്മുടെ ടൈം സ്ക്വയറിലെ ആ പാസ്റ്റർ കല്യാണം നടത്തിയതുപോലെ രണ്ട് മിനിറ്റ് കൊണ്ട് കല്യാണം നടത്തി. ഞാനത് വളരെ ആകാംക്ഷയോടെ എൻ്റെ ഏട്ടൻ്റെയൊക്കെ പറഞ്ഞ് പോയിട്ട് നോട്ടെല്ലാം എഴുതിക്കൊണ്ട് പറഞ്ഞ വല്ല പോയിൻ്റ് എനിക്ക് കിട്ടിയ ഒരു പാസ്റ്റർ അല്ലെന്ന്. പുള്ളി എന്താ പറഞ്ഞു? വൈഫ് ഈസ് ഹാപ്പി, ഹൗസ് ഈസ് ഹാപ്പി, ഹൗസ് ഈസ് ഹാപ്പി, എവരിബഡി ഈസ് ഹാപ്പി. ഇത്രയുള്ള സീക്രട്ട്. നമ്മുടെ മനസ്സ് സന്തോഷമാണെങ്കിൽ ശരീരം സന്തോഷമാണ്, ശരീരം സന്തോഷമാണ്. നമ്മുടെ മക്കൾ സന്തോഷമാണെങ്കിൽ അമ്മ സന്തോഷമാണ്, അമ്മ സന്തോഷമാണെങ്കിൽ അപ്പന് സന്തോഷമാണ്. കുഴപ്പമൊന്നുമില്ല, ഇത് മൂന്നും കൂടെ ഒരുമിച്ച് വരണം. ഇതും കൂടെ ഒരുമിച്ച് വന്നിട്ട് നമുക്കിങ്ങനെ പറയാൻ സാധിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ സൺഡേ സ്കൂൾ പഠിച്ചപ്പോൾ യോശുവ പറഞ്ഞത്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. കുടുംബ പ്രാർത്ഥനയ്ക്ക് ആദ്യം ആഹ്വാനം ചെയ്ത് യോശുവയാ. ആ പ്രൈസ് ദി ലോർഡ്. ഞാനും ഞങ്ങളുടെ കുടുംബം യഹോവയെ സേവിക്കും. ഇല്ലെങ്കിൽ എന്താണെന്ന് അറിയാമോ, യോശുവ പ്രാർത്ഥിച്ച് കടഞ്ഞിട്ട് ഭാര്യ പിന്നെ പ്രാർത്ഥിക്കും, പിന്നെ പിള്ളേരും കൂടെ പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മനസ്സിലായല്ലോ, അതൊന്നും വരാതെ നമ്മളിത് പഠിക്കുന്ന എന്തിനാ? കർത്താവേ നല്ലൊരു ജീവിതം നൽകണം, പണം മാത്രം പോരാ, സമാധാനം, സന്തോഷം, പാപമോചനം, ആരോഗ്യമുള്ള ശരീരം, ആരോഗ്യമുള്ള മനസ്സ്, ആരോഗ്യമുള്ളൊരു കുടുംബം, ആരോഗ്യമുള്ളൊരു അന്തരീക്ഷം, നല്ല ആരോഗ്യമുള്ളൊരു സഭ. പ്രൈസ് ദി ലോർഡ്. ഇത് ചോദിച്ചാൽ ഇന്ന് പകൽക്കാലം ദൈവം തരുവാൻ വിശ്വസ്തനാ. ദാവീദ് വിളിച്ചു പറയുകയാണ്, നീ പേടിക്കേണ്ട കേട്ടോ മനസ്സേ, നീ വ്യാകുലപ്പെടേണ്ട കേട്ടോ മനസ്സേ. ഇങ്ങനെ മനസ്സിനെ കൊണ്ട് വ്യാകുലപ്പെട്ട് വരുന്ന ആൾക്കാർ ഒരുപാടുണ്ട്, പുറമേ അവരൊക്കെയാ. മനസ്സിനോട് ഇന്ന് പകൽക്കാലം പറ, വിളിച്ചു പറ. അതാർക്കും നിങ്ങൾക്ക് പറയാനൊക്കില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തേക്ക് കയറുവാൻ ദൈവത്തിനും ആലലിയും ആർക്കും വെക്കുള്ളൂ? നിങ്ങൾക്ക് വെക്കുള്ളൂ. വേറെ ആർക്കെങ്കിലും കേൾക്കാൻ ഒക്കുമോ? പഴയ ഹൃദയജ്ഞാനം എനിക്കുണ്ടെന്ന് പറയാൻ ഒക്കുമോ? ഡിസേണിങ് ഹാലലിയ പവറോ, ഡിസേണിങ് ഹാലലിയ, അങ്ങനെയാണ് മറ്റുള്ളവരുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങൾ പരിശുദ്ധാന്മായി വെളിപ്പെടുത്തുവാൻ ദൈവം നിന്ന കൃപകൾ കാണും. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഹൃദയം ഒന്ന് തുറന്നേ ഇന്ന് ദൈവത്തോടൊന്ന് പറയാനൊക്കുമോ? മനസ്സിനോട് പറ, എന്താ പറ, മനമേ. അങ്ങനെ ഒരു പാട്ടുകൂടെ അല്ലേ, ആ മനമേ ചഞ്ചലം, എന്താ മനസ്സ് സ്വസ്ഥമായിരിക്കുക എന്നൊക്കെ ഈ അടുത്തിടയ്ക്ക് ചില പാട്ടുകൾ പുതിയ തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. മനസ്സിനോട് വിളിച്ചു പറ, നീ ഒന്ന് തുറന്നേ, കാര്യം യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. പറയാനൊക്കുമോ? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കിതൊന്നും മനസ്സിലായില്ല, മനപ്രയാസം വരുമ്പോൾ ഈ പറഞ്ഞ് ഓർക്കും കേട്ടോ. ഒരു മനപ്രയാസം ജീവിതത്തിൽ വരുമ്പോഴേ വെക്കുള്ളൂ. ഇന്ന് പകൽക്കാലം ഒന്നുമില്ലെങ്കിലും മനപ്രയാസമില്ലാതെ, മനപ്രയാസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്തെങ്കിലും ചെറിയ ഭാരമുണ്ട്, ആ ഭാരമൊന്നുമല്ല ഇനി പറയുന്നത്. മനോവേദനയില്ലാതെ പ്രൈസിലോടെ വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ എനിക്കിടയാക്കിയത് കൊണ്ട് ആദ്യം മനസ്സിനോട് പറ, മനസ്സേ ഹല്ലേലൂയ, നീ യഹോവ എന്ന് വാഴ്ത്ത്, യഹോവ നിനക്ക് ഉപകാരം ചെയ്യുന്നു. ഇവിടെ വളരെ ഹല്ലേലൂയ. നമുക്കറിയാം ഈ മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് കോരിന്ത്യർ പറയുന്നുണ്ട്. ദെയർഫോർ ഇതൊന്ന് വായിച്ചു തന്നെ, രണ്ട് കോരിന്ത്യ 7:1. ആ നമ്മൾ സഭായോഗത്തിന് വരുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിക്കും, നമ്മുടെ ശരീരത്തിന് മാത്രമല്ല ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും വീണ്ടെടുപ്പിന് വേണ്ടി നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തം നമ്മൾ ഹല്ലേലൂയ ആചരിക്കുമ്പോൾ, ആ കർത്താവിൻ്റെ മേശയെടുക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കേണ്ടതാണ്. ദേഹം ദേഹി ആത്മാവിൽ നമുക്കൊരു സന്തോഷം അല്ലെങ്കിൽ വിടുതൽ ആവശ്യം. 2 തെസ്സലോനിക്കാ ലേഖനം 5:23 23-24 വരെയുള്ള വാക്യങ്ങൾ. ആ പ്രൈസ് ദി ലോർഡ്. ഇത്രയും മതി. ഈ പാരലൈസ്ഡായി കിടന്ന മനുഷ്യനോട് പറഞ്ഞു, അവൻ നാളുകളായിട്ട് അവന് മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ടൊരു മനുഷ്യനാണ്. എത്ര നാളായി കിടന്നെന്ന് എനിക്കറിയില്ല. അവനെന്താണ് മെൻ്റലി ഡിപ്രസ്ഡ്? ഇനിയൊരു ജീവിതം എനിക്കില്ല. അങ്ങനെയുള്ളവരുണ്ട്. അവരങ്ങ് വിധി എഴുതുന്നു, ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഇരുന്നുണ്ട് അവരെഴുതി. ഇനി എനിക്കൊരു ജീവിതം, ഇനി എനിക്ക് നന്മയുണ്ടാകാൻ, ഇത് ഇനി ഞാൻ പറയട്ടെ, കൊളോക്കിയൽ ലാംഗ്വേജ് ഞാനൊന്ന് ഉപയോഗിച്ച് നിങ്ങൾ എന്നോട് ക്ഷമിക്കുമോ? ഞാൻ മുടിഞ്ഞു പോയിരിക്കുന്നു. ഒടയമ്പുരാനെ പോലും നമ്മൾ ഒരിക്കലും പറയരുത്. പ്രൈസിലോ അങ്ങനെ പറഞ്ഞു പോയെങ്കിൽ ഉടനെ ഞങ്ങൾ സ്തോത്രം, കർത്താവേ ഇത് ജഡത്തിൽ നിന്ന് വന്ന പിശാചി കൊണ്ടുവന്ന ചിന്തയാ, ഇതിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഇനി എനിക്ക് എന്തേക്കുള്ളൊരു വിടുതൽ അധികം തന്നിരിക്കുന്നത്. പ്രൈസ് ആമീൻ, ആമീൻ, ആമീൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വേദവസ്തു ഇങ്ങനെ വായിക്കുമ്പോൾ ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്, നാഥാൻ പ്രവാചകൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീമിലെ സകല ദേവന്മാരുടെ കയ്യിൽ നിന്നും വിടുവിച്ച് അനുഗ്രഹിച്ചവൻ യഹോവേ നീയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഞാൻ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം പറയണം, ഇവിടെ ഇരിക്കുന്ന സകലരുടെയും ദൈവം സകല അധികാരങ്ങളിൽ നിന്നും, ആഴങ്ങളിൽ നിന്നും, അന്ധകാരത്തിൽ നിന്നും, പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും നമ്മെ ദൈവം വിടുവിച്ചതാണ്. അത് പറയണമെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, നമുക്കൊരു ധൈര്യം വേണം, അതിന് ഹല്ലേലൂയ ഒരു നന്ദി വേണം. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളെല്ലാം കൈയുയർത്തിയൊരു സ്തോത്രം പറയാമെങ്കിൽ ഞാനിവിടെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കൈയുയർത്തി പിടിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവ എന്നെ സകല ബന്ധനങ്ങളിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. യഹോവ എൻ്റെ അകൃത്യമൊക്കെയും മോചിച്ചിരിക്കുന്നു. യഹോവ എൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കിയിരിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രൈസ് ലോർഡ്. ഇതൊരു തീരുമാനമാണ്. ദൈവം ഇത് കണ്ടു, ദൈവം നമ്മെ അനുഗ്രഹിക്കും. നല്ല, പ്രത്യേകിച്ച് സിയാറ്റിൽ ഈ ദിവസങ്ങളിൽ വഴക്കും വയ്യാവലിയൊന്നും ഉണ്ടാകാതെ ഒരു അഞ്ചാറ് മാസം കിട്ടുന്നത് നിങ്ങളെ സന്തോഷിക്കണം. വെക്കേഷന് പോകണം, പുറത്ത് പോകണം എന്ന് എന്നിട്ട് വിളിച്ച് പറയണം, യഹോവ എനിക്ക് ഉപകാരം ചെയ്തിരിക്കുന്ന. പ്രൈസ് ലോർഡ്.